الحمد لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا وصلى الله على محمد وعلى آله وصحبه أجمعين. സ്നേഹം ഉള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറത്തുൽ ബഖറയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 222 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. കഴിഞ്ഞ ക്ലാസ്സോടുകൂടി കുടുംബ ദാമ്പത്യ വിഷയത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ വിവാഹത്തിൻ്റെ ആദർശ പൊരുത്തത്തെക്കുറിച്ച് പരാമർശിച്ചു. അതേപോലെ തന്നെ മാസമുറക്കാലത്ത് ദമ്പതികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ വിധി ആണ് പിന്നെ മനസ്സിലാക്കിയത്. ഇനി തുടർന്നുള്ള ആയത്തുകൾ പഠിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. നിസാഉക്കും ഹർസുൽ ലക്കും. നിസാഉക്കും, നിങ്ങളുടെ സ്ത്രീകൾ, ഹർസുൻ കൃഷിയിടമാണ്, ലക്കും നിങ്ങൾക്കുള്ള. നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഇണകളാകുന്ന സ്ത്രീകൾ എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശം. ഹർസ് കൃഷിയിടം, ഹർസുൻ ലക്കും നിങ്ങൾക്കുള്ള കൃഷിയിടമാകുന്നു. നിങ്ങളുടെ സ്ത്രീകൾ അഥവാ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടങ്ങളാകുന്നു. വിശുദ്ധ ഖുർആനില് ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുള്ള ഒരു ആയത്ത് കൂടിയാണ് ഇത്. ഈ പരാമർശം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. സ്ത്രീ കേവലം ഒരു പ്രത്യുൽപാദന യന്ത്രമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. പെറ്റുകൊണ്ടേയിരിക്കുക, അങ്ങനെ ഒരു വംശത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യന്ത്രം മാത്രമാകുന്നു പെണ്ണ്. ഇങ്ങനെയല്ലേ ഖുർആൻ പെണ്ണിനെ വ്യാഖ്യാനിക്കുന്നത് എന്നൊക്കെ പലരും പറയാറുണ്ട്. നിസാഉക്കും ഹർസുല്ലക്കും, യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈ പ്രയോഗം സ്ത്രീയുടെ സാമൂഹിക പദവി എന്താണ് എന്ന് പറയുകയല്ല. ഇസ്ലാമിൽ സ്ത്രീയുടെ സാമൂഹിക പദവി എന്താണ്? ആ, അവൾ കേവലം ഒരു കൃഷിയിടമാണ്, ഒരു ഉൽപാദന യന്ത്രമാണ്, മക്കളെ പെറ്റുപോറ്റുന്ന ഒരു യന്ത്രം മാത്രമാണ് എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്ത്രീയുടെ പദവി, സാമൂഹിക പദവി എന്താണെന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ വളരെ സുന്ദരമായിട്ട് വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാം. അവരുടെ കുടുംബരംഗത്തെ പദവി എന്താണ്, അവർക്ക് സാമ്പത്തിക സ്വാശ്രയത്വം കൈവരിക്കാനുള്ള സംവിധാനം എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വശങ്ങളും അവരുടെ മാതൃത്വത്തെക്കുറിച്ചും അതുപോലെ അനന്തരാവകാശത്തെക്കുറിച്ചും ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വളരെ സുന്ദരമായ പരാമർശങ്ങൾ ഉണ്ടല്ലോ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച്. ഹുന്ന ലിബാസുല്ലക്കും വ അന്തും ലിബാസുല്ലഹുൻ, അവർ സ്ത്രീകൾ നിങ്ങൾക്ക് വസ്ത്രങ്ങളാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്ന പരാമർശം. സൗജ് എന്ന പ്രയോഗം, ഇണ, ഭാര്യയല്ല ഭർത്താവല്ല, ഇണ എന്ന പ്രയോഗത്തിന്റെ സൗന്ദര്യം ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള വിശുദ്ധ ഖുർആനിലെ അതിസുന്ദരമായ ആവിഷ്കാരങ്ങളെ എല്ലാം മാറ്റിവെച്ചിട്ട് ഇത്തരത്തിൽ ചില തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള പ്രയോഗങ്ങളെ കുറിച്ച് മാത്രമാണ് പലപ്പോഴും ചർച്ച. അതേസമയത്ത് കഴിഞ്ഞ ആയത്തിന്റെ വിശദീകരണം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത്. നിസാഉക്കും ഹർത്തുല്ലക്കും, കഴിഞ്ഞ ആയത്തിൽ എന്താ പറഞ്ഞത്? ഭാര്യമാരെ സമീപിക്കാവുന്നതും സമീപിച്ചു കൂടാത്തതുമായ സാഹചര്യങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്ത് നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പൊ ശുദ്ധി ഉള്ളപ്പോ അവരെ സമീപിക്കാം, അവരെ ശാരീരികമായി പ്രാപിക്കാം, ശുദ്ധി ഇല്ലെങ്കിൽ പ്രാപിക്കരുത്. ഇതിൽ ഒരു അനുവാദവും ഒരു നിരോധവുമുണ്ട് അല്ലെ. അനുവാദം ശുദ്ധി ഉള്ളപ്പോ പ്രാപിക്കാം, നിരോധം ശുദ്ധി ഇല്ലെങ്കിൽ പ്രാപിക്കരുത് എന്നതാണ്. അതൊരു പ്രകൃതിപരമായ നിയമമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല സ്ത്രീയെ കൃഷിഭൂമിയോട് ഉപമിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കർഷകന് കൃഷിഭൂമിയോടുള്ള ഒരു സമീപന രീതി ഉണ്ടല്ലോ, ആ ഒരു ഉന്നതമായ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. കൃഷിയിടത്തിൽ വിത്തുറക്കുന്നത് എപ്പോഴാണ്? കാലാവസ്ഥയും ഋതുവും ഒക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും. അതേപോലെ ബീജദാനത്തിന് അതിൻ്റെതായ സമയമുണ്ട്. ആർത്തവ വേളയിൽ ബീജദാനം നിഷ്ഫലമാണ്, അത് അനാരോഗ്യകരമാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഇതാണ് ഒരു ഉദ്ദേശം. വേട്ടക്കാരൻ ഇരയെ സമീപിക്കും പോലെയല്ല, കർഷകൻ കൃഷിഭൂമിയെ സമീപിക്കും പോലെയാണ് ദമ്പതികൾ പരസ്പരം ഇടപഴകേണ്ടത്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. വേട്ടക്കാരൻ ഇരയെ സമീപിക്കും പോലെയല്ല, കർഷകൻ കൃഷിഭൂമിയെ സമീപിക്കും പോലെ എന്ന് പറഞ്ഞാൽ ലാളിച്ചും പരിലാളനകൾ നൽകിയും അതുപോലെ തന്നെ വളപ്രയോഗം ചെയ്തും ജലസേചനം ചെയ്തും ഇങ്ങനെയൊക്കെയാണല്ലോ കർഷകൻ കൃഷിഭൂമിയെ പരിലാളിക്കുന്നത്. അതിൽ പുതിയ ഇലകൾ വരുമ്പോൾ, അത് പൂക്കുമ്പോൾ കായ്ക്കുമ്പോൾ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന സന്തോഷം, വിളവെടുപ്പിന്റെ വേളയിലെ സന്തോഷം, ഇതുപോലെ സ്നേഹവും അനുരാഗവും ഗുണകാംക്ഷയും പരിഗണനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അത്യുന്നതമായ മനഃശാസ്ത്രപരമായ സമീപനമാണ് ഇണകൾക്കിടയിൽ ഉണ്ടാകേണ്ടത്, പ്രത്യേകിച്ച് പുരുഷൻ സ്ത്രീയോട് സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ സുന്ദരമായ പ്രയോഗത്തിന്റെ ആശയം. അതെത്ര ആകർഷകമായ പ്രയോഗമാണ് നിസാഉക്കും ഹർത്തുല്ലക്കും. അതിനാൽ നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് കൃഷിയിടമാകുന്നു. ഫഅത്തു ഹർസക്കും അന്നാശിത്തും, തുടർന്ന് പറയാണ് ഫഅത്തു, നിങ്ങൾ സമീപിച്ചോളൂ, ഹർസക്കും നിങ്ങളുടെ കൃഷിയിടത്തെ, അന്ന എങ്ങനെയാണോ അങ്ങനെ, ശിത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ സമീപിച്ചോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചേർത്ത് പറയാണ്. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. മുൻ ആയത്തില് മിൻ ഹൈസു അമറക്കുമുല്ലാഹ് എന്ന് വന്നില്ലേ, പ്രകൃതിപരമായ രൂപത്തിൽ നിങ്ങൾക്ക് സമീപിക്കാം. ഇവിടെ അത് തന്നെ മറ്റൊരു ശൈലിയിൽ ഫഅത്തു ഹർസക്കും അന്നാശിത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചേർത്ത് പറയാണ്. ഇവിടെയും ഒരു സ്വാതന്ത്ര്യവും നിയന്ത്രണവും ഉള്ളതായിട്ട് കാണാം. ശുദ്ധിവേളയിൽ നിങ്ങൾക്ക് സമീപിക്കാം, എങ്ങനെയും നിങ്ങളുടെ പ്രകൃതിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ മുൻനിർത്തിയിട്ട് നിങ്ങൾക്ക് സമീപിക്കാം, അതിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ശുദ്ധികാലത്ത് നിയന്ത്രണം എവിടെയാണ്? ഫഅത്തു ഹർസക്കും, നിങ്ങളുടെ കൃഷിയിടത്തെ മാത്രമേ നിങ്ങൾ സമീപിക്കാവുള്ളൂ, നിങ്ങൾ വേലി ചാടാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇണയെ മാത്രമേ പ്രാപിക്കാവൂ, അതൊരു നിയന്ത്രണമാണ്. ഫഅത്തു ഹർസക്കും അന്നാശിത്തും, നിങ്ങൾ ഉദ്ദേശിക്കും പോലെ. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, കേവലം വിത്തെറിയലല്ല, നൈമിഷികമായ ശാരീരിക സുഖവുമല്ല, പിന്നെ എന്താണ് ലക്ഷ്യം? കൃഷിയിടമാണ് എന്ന ബോധ്യം ഉണ്ടാവണം. വിത്തെറിഞ്ഞാൽ അതിൻ്റെ വിള കൊയ്തെടുക്കാനുള്ള മനസ്സുകൂടി ഉണ്ടാവണം. പ്രത്യുൽപാദനം അവിടെ ലക്ഷ്യമാകണം എന്നുകൂടി ഉദ്ദേശിക്കുന്നുണ്ട്. കൃഷിയിടം എന്ന പരാമർശത്തിൽ അതുണ്ട്. അങ്ങനെ ഇല്ലേ? തീർച്ചയായിട്ടും അതുണ്ടല്ലോ. നാം രണ്ട് നമുക്ക് രണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഒരു കാലത്ത് കേട്ടത്. പിന്നെ നാം രണ്ട് നമുക്കൊന്ന് എന്ന് കേട്ടു. പിന്നെ നാം ഒന്ന് നമുക്കൊന്ന് അല്ലേ. ഇപ്പോഴെന്താണ്? നാം ഒന്ന് നമുക്കൊരു പട്ടിക്കുട്ടി എന്നതാണ് പുതിയ മുദ്രാവാക്യം. ഇങ്ങനെ മനുഷ്യവംശം തന്നെ ഇല്ലാതെയായി പോകുന്ന തരത്തില് മനുഷ്യൻ സ്വാർത്ഥനായി മാറുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കുടുംബ ആസൂത്രണം എന്നത് കുടുംബം തന്നെ വേണ്ടതില്ല എന്ന് തീരുമാനിക്കലല്ലോ, മറിച്ച് കുടുംബത്തെ വികസിപ്പിക്കുകയും നിലനിർത്തുകയും ഏറ്റവും നല്ല സംസ്കാരത്തിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യലാണ് യഥാർത്ഥത്തിൽ കുടുംബ ആസൂത്രണം. പക്ഷേ ആ വാക്ക് പോലും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കുടുംബം ഇല്ലാതെയാക്കലാണ് കുടുംബാസൂത്രണം എന്നാണ് ഇന്ന് നമുക്ക് തോന്നിപ്പോവുക. നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ പത്നിമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. ഫത്തു ഹർസക്കും, നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തെ സമീപിച്ചു കൊള്ളുക. അന്നാശിത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതനുസരിച്ച്. വഖദ്ദിമൂലി അംഫുസിക്കും, പടച്ചതമ്പുരാൻ കുറച്ചുകൂടി മുന്നോട്ട് പോവാണ്. നമ്മുടെ ഭാവിയെ കുറിച്ച് നന്നായി അറിയുന്നവൻ അള്ളാഹു ആണല്ലോ. അതിനാൽ ഈ വിഷയത്തില് നിങ്ങളല്ല യഥാർത്ഥത്തിൽ ആസൂത്രണങ്ങൾ നടത്തേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതനുസരിച്ചാവണം. വഖദ്ദിമു, നിങ്ങൾ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണം. ലി അംഫുസിക്കും, സ്വന്തം ഭാവി മുമ്പിൽ കണ്ടുകൊണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കണം. വഖദ്ദിമു ലി അംഫുസിക്കും, ഖദ്ദമ മുൻകൈയെടുത്തു, അതല്ലെങ്കിൽ മുൻഗണന നൽകി എന്നാണ്. അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് മുൻഗണനാക്രമങ്ങൾ ഉണ്ടാവണം. എന്തിനാണ് ജീവിതം എന്നതിനെ കുറിച്ച് ഇതിന്റെ ഒരു ആശയം, കൃഷി ഉണ്ടല്ലോ, കൃഷിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഭാവി ജീവിതത്തിനായിട്ട് വിഭവങ്ങൾ ഒരുക്കുക, നമ്മുടെ നെല്ലറകൾ, പത്തായ പുരകൾ ധാന്യം കൊണ്ട് നിറച്ചുവെക്കുക. വരും വർഷം ദാരിദ്ര്യമാണെങ്കിൽ ആ കാലത്ത് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതുപോലെ വരും വർഷത്തേക്കുള്ള വിത്ത് പ്രത്യേകമായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഇതേപോലെയാണ് ദാമ്പത്യ ജീവിതത്തിലെ മുന്നൊരുക്കങ്ങൾ. ദാമ്പത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ശരിക്കും മനുഷ്യവംശത്തിന്റെ ഭാവി സുരക്ഷിതമാവുക. മനുഷ്യവംശം ഈ ലോകത്ത് നിലനിൽക്കേണ്ടതുണ്ട് അന്ത്യനാൾ വരേക്കും. അത് കുറ്റിയേറ്റു പോകാൻ പാടില്ല. അത് നിലനിൽക്കുവാനുള്ള ഒരു സംവിധാനം തന്നെയാണ് ദാമ്പത്യ ജീവിതം. ഇണയെ പ്രാപിക്കുന്നതിന്റെ അടിസ്ഥാന ലക്ഷ്യം, മുഖ്യ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ വംശോൽപാദനം തന്നെയാണ്. വംശോൽപാദനം തന്നെയാണ് അങ്ങനെ ആ കുടുംബത്തെ, മക്കളെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അപ്പൊ കേവലം നൈമിഷികമായ ശാരീരിക സുഖവും ആനന്ദവും മാത്രമല്ല അതിന്റെ ലക്ഷ്യം. അത് ഒരു ഉപലക്ഷ്യമാണ്, അല്ലെങ്കിൽ വംശോൽപാദനത്തിലേക്ക് നയിക്കുന്ന ഒരു നിമിത്തമാണ് പരസ്പര ആകർഷണവും സ്നേഹവും ഒക്കെ എന്നതാണ് അതിന്റെ ഒരു തലം. രണ്ടാമത്തേത്, നമ്മൾ മക്കൾക്ക് ജന്മം നൽകുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ട് വംശം നിലനിൽക്കുക എന്നതോടൊപ്പം പരലോക സൗഭാഗ്യത്തിന്റെ ഒരു മുൻകരുതൽ കൂടിയാണ് നമ്മുടെ മക്കൾ. സൽസന്താനങ്ങളുടെ സൽക്കർമ്മങ്ങളും പ്രാർത്ഥനകളും മാതാപിതാക്കൾക്ക് വലിയ മുതൽക്കൂട്ടല്ലേ. ഔവലദിൻ സ്വാലിഹിൻ യദൂ ലഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന അതാണല്ലോ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽസന്താനം, ഒരാൾ മരണപ്പെട്ടു പോയാൽ തനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സൽസന്താനം നിലനിൽക്കുന്ന നന്മകളിൽ ഒന്നായിട്ട് മാറുകയാണ്. അതിനാൽ ആ ബോധ്യം കൂടി ഉണ്ടാവണം മക്കളിലൂടെ. നല്ല തലമുറ, നല്ല വിശ്വാസ വിശുദ്ധിയുള്ള, നല്ല സംസ്കാരമുള്ള തലമുറകൾ ലോകത്ത് നിലനിൽക്കുമ്പോൾ അത് തനിക്ക് പരലോകത്തേക്ക് പ്രയോജനപ്പെടും എന്നുകൂടി അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഖദ്ദിമൂലി അംഫുസിക്കും. അതിനാൽ അങ്ങനെ ഒരു ദീർഘവീക്ഷണം ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് നമുക്ക് ഉണ്ടാവണം എന്നാ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്താണ്, വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്ക്, പടച്ചോന്റെ നിയമങ്ങൾ പാലിക്കൂ. വഅലമു, നിങ്ങൾ അറിയണം, അന്നക്കും തീർച്ചയായും നിങ്ങൾ മുലാഖൂഹു, മുലാഖി കണ്ടുമുട്ടുന്നവൻ, മുലാഖൂൻ കണ്ടുമുട്ടുന്നവർ, മുലാഖൂഹു അവനെ കണ്ടുമുട്ടുന്നവരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ അറിയണം. ബഷീരിൽ മുഅ്മിനീൻ, ഈ നിയമവിധികൾ ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയുണ്ട്. അപ്പൊ ദാമ്പത്യ നിയമം പാലിക്കപ്പെടാനുള്ളതാണ്. വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിനെ അട്ടിമറിക്കരുത്. ഇനി ദമ്പതികളല്ലാത്ത രൂപത്തിലും ഒരാൾക്ക് ജീവിക്കാം, അരാജകത്വവാദിയായിട്ട് വേണമെങ്കിൽ ജീവിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ പിന്നീട് പറയുന്ന ന്യായങ്ങളൊന്നും വിലപ്പോവുകയില്ല. അത് സൂക്ഷിക്കണം. എന്തുകൊണ്ട് നീ വിവാഹ ജീവിതത്തിന് സന്നദ്ധമായില്ല, അതല്ലെങ്കിൽ അതിന്റെ നന്മകൾ സ്വീകരിച്ചില്ല, മറിച്ച് തെറ്റായ വഴികളിലൂടെ നിന്റെ പ്രകൃതിപരമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചത് എന്ത് എന്ന ചോദ്യം നേരിടേണ്ടി വരും. ആ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണം, മറന്നു പോകരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. നിസാഉക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് കൃഷിയിടമാണ്. ഫത്തു ഹർസക്കും അന്നാശിത്തും, നിങ്ങളുടെ കൃഷിയിടത്തെ നിങ്ങൾ ഉദ്ദേശിക്കും വിധം സമീപിച്ചോളൂ. വഖദ്ദിമൂലി അംഫുസിക്കും, നിങ്ങൾ സ്വന്തം ഭാവി മുമ്പിൽ കണ്ടുകൊണ്ട് മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യും. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. വഅലമു, നിങ്ങൾ അറിയണം. അന്നക്കും, തീർച്ചയായും നിങ്ങൾ മുലാഖൂഹു അവനെ കണ്ടുമുട്ടുന്നവരാണ്. ബഷീരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഈ വിഷയം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 224, 225 ആയത്തുകളില് അള്ളാഹുവിന്റെ പേരിൽ ചെയ്യുന്ന പ്രതിജ്ഞകൾ, ശപഥങ്ങൾ, അത് സംബന്ധിച്ചുള്ള വിധിയാണ് അള്ളാഹു തആല വെളിപ്പെടുത്താൻ പോകുന്നത്. എന്താണ്, കുടുംബ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില് പെട്ടെന്നൊരു പ്രതിജ്ഞയെക്കുറിച്ചും കരാറിനെ കുറിച്ചൊക്കെ പറയുന്നത്, യഥാർത്ഥത്തിൽ കുടുംബരംഗത്താണല്ലോ ഏറ്റവും വലിയ കരാറുകളും പ്രതിജ്ഞകളും ഉള്ളത് അല്ലെ. നിക്കാഹ് എന്നത് വളരെ ബലിഷ്ഠമായ ഒരു കരാറാണ്, അവിടുന്നാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത് തന്നെ. അതുപോലെ ഇനിയുള്ള ആയത്തുകളില് ഈലാ എന്നൊരു നിയമം വരുന്നുണ്ട്, അതുപോലെ തന്നെ ത്വലാഖ് വരുന്നുണ്ട്, അതൊക്കെയും പ്രതിജ്ഞകളാണ്. അപ്പൊ ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തണം. പലവിധത്തിലുള്ള പ്രതിജ്ഞകൾ, തെറ്റായ പ്രതിജ്ഞകൾ ചിലപ്പോൾ മനുഷ്യൻ ചെയ്തു പോകാറുണ്ട്. ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലമായിട്ട് രണ്ട് സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കപടന്മാർ പറഞ്ഞു പരത്തിയ ഒരു അപവാദ പ്രചരണ സംഭവമാണ്. അതില് പങ്കെടുത്ത ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധു മിസ്തഹ് എന്ന ഒരാളുണ്ട്. ആ മിസ്തഹിന് ഇനി ഞാൻ ഒരു സഹായവും ചെയ്യില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. തന്നെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ആളാണ്. അപ്പൊ തന്റെ മകൾക്കെതിരിൽ അപവാദ പ്രചരണം നടത്തിയപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇനി മിസ്തഹിന് ഒരു ആനുകൂല്യവും ഞാൻ കൊടുക്കില്ല. സൂറത്ത് 100:22 ഈ വിഷയം കാണാം. ഈ വിഷയവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഇതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ സഹോദരി ഭർത്താവുമായിട്ട് എന്തോ ഒരു കശപിശ ഉണ്ടായപ്പോ ഇനി അദ്ദേഹത്തെ സന്ദർശിക്കില്ല, അവർക്കൊരു സഹായവും ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് കളഞ്ഞു. ഈ സംഭവവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞ ചെയ്യാം. നല്ല കാര്യങ്ങൾ ചെയ്യാനാണല്ലോ പ്രതിജ്ഞ വേണ്ടത്. ചെയ്യാതിരിക്കാൻ പ്രതിജ്ഞ ചെയ്യുക, അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഈ ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വലാത്ത ജാലുല്ലാഹ ഖുർബത്തല്ലി അയ്മാനിക്കും, വലാത്ത ജാലു, നിങ്ങൾ ആക്കരുത് അള്ളാഹ അള്ളാഹുവെ ഖുർല, ഒരു കരുവാക്കി മാറ്റരുത്. ഖുർല എന്ന വാക്കിന് വിലങ്ങ്, തടി, തടസ്സം എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്നൊരു തടസ്സം, അപ്പോ യാത്ര മുടങ്ങി എന്ന പോലെ ഒരു നന്മ ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന രൂപത്തിൽ അള്ളാഹുവെ വലിച്ചിഴക്കരുത്. വലാത്ത ജാലുല്ലാ, നിങ്ങൾ അള്ളാഹുവെ ആക്കരുത്, ഖുർലത്തൻ, കരുവാക്കരുത്. നീ അയ്മാനിക്കും, നിങ്ങളുടെ ശപഥങ്ങൾക്ക്. യമീൻ, വലത് എന്നാണ് അതിന്റെ ഒരർത്ഥം. വലത് കൈ കൊണ്ടാണല്ലോ പൊതുവെ നമ്മൾ കരാറുകളിൽ ഏർപ്പെടുന്നത്. അപ്പൊ ആ അർത്ഥത്തിലെ ശപഥം എന്നുകൂടി ഉദ്ദേശിക്കപ്പെടുന്നു. അതിന്റെ ബഹുവചനമാണ് അയ്മാൻ, ശപഥങ്ങൾ. വലാ തജാലുല്ലാഹ ഉർല്ലത്തല്ലി അയ്മാനിക്കും, നിങ്ങളുടെ ശപഥങ്ങൾക്ക് നിങ്ങൾ അള്ളാഹുവെ കരുവാക്കരുത്, പടച്ച തമ്പുരാനെ അതിലേക്ക് വലിച്ചിഴക്കരുത്. എന്തിനാണ്? അൻ തബറു നിങ്ങൾ പുണ്യം ചെയ്യുന്നതിന്, നിങ്ങൾ പുണ്യം ചെയ്യുന്നതിന് അള്ളാഹുവെ കരുവാക്കരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ എന്നൊരാശയം അതിലുണ്ട് എന്നാണ്. വത്തഖു, അതുപോലെ ദൈവഭക്തി പുലർത്തുന്നതിനും. വത്തുസ്ലിഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും. അസ്ലഹ യുസ്ലിഹു, നന്മ ചെയ്തു. അപ്പൊ മൂന്ന് കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾ പുണ്യം ചെയ്യുന്നതിനും, ഭക്തി പുലർത്തുന്നതിനും, ജനങ്ങൾക്കിടയിൽ ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും അള്ളാഹുവെ വിലങ്ങുതടിയാക്കരുത്, ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി വിലങ്ങുതടിയാക്കരുത് എന്നാണ്. അൻ തബറു എന്നതില് ഒരു ലാ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത്. അതൊരു അറബി ശൈലിയാണ്. ഉറപ്പുള്ള ഒരു കാര്യം പറയുമ്പോൾ ലാ ഇല്ലെങ്കിലും അതിന്റെ ഉദ്ദേശം അവിടെ വരും ആ വാചക ശൈലിയിൽ നിന്ന്. അൻ ലാ തബറു, പുണ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പുണ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവെ വലിച്ചഴക്കുക, അതെങ്ങനെയാണ്? വല്ലാഹി ഞാൻ നിന്നോട് മിണ്ടൂല. മിണ്ടൽ നല്ല പുണ്യകരമായ സംഗതിയല്ലേ, നല്ല വർത്താനം പറയല്ലേ. പക്ഷെ ഇയാൾ അള്ളാഹുവെ വലിച്ചഴിച്ചു, വല്ലാഹി പറഞ്ഞു, ഞാൻ നിന്നോടിനി മിണ്ടൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതെന്തായി? അത് തെറ്റായ പ്രതിജ്ഞയായല്ലോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്, തഖ്വ പാലിക്കാതിരിക്കാൻ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് നന്മ ചെയ്യാതിരിക്കാൻ, പുണ്യം ചെയ്യാതിരിക്കാൻ അള്ളാഹുവെ വലിച്ചഴക്കുന്ന രീതി സംഭവിക്കരുത്. അപ്പൊ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ശബദം ചെയ്തുകൊണ്ടിരിക്കാം, സത്യം ചെയ്യുന്ന ഒരു രീതിയുണ്ടല്ലോ. വാ ചായ കുടിക്കാം. ഞാനിപ്പൊ കുടിച്ചതാണ്. അല്ല വരൂ, ഒന്നുകൂടി കുടിക്കാം. വല്ലാഹി ഞാൻ കുടിച്ചതാണ്, ഇങ്ങനെയൊക്കെ പറയണോ? നിസ്സാര കാര്യങ്ങൾക്ക് അള്ളാഹുവെ വലിച്ചഴക്കുക, അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ നന്മ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പടച്ചോനെ ദുരുപയോഗപ്പെടുത്തുക, എന്നിട്ട് പിന്നെ പറയും ഞാൻ പടച്ചോനെ മുൻനിർത്തിയിട്ട് സത്യം ചെയ്താണ് അയാളോട് മിണ്ടൂലാന്ന്, അയാളെ വീട്ടിൽ പോകൂലാന്ന്, പിന്നെ ഞാനെന്ത് ചെയ്യാനാണ് അല്ലെ? ഇങ്ങനെ ഞാനിനി ആ ശബദം ലംഘിച്ചാൽ അതൊരു കുറ്റമാകും എന്ന രൂപത്തിലാണ് അയാൾ വിഷയത്തെ സമീപിക്കുക. അള്ളാഹു താല സകല നന്മകളുടെയും ഉറവിടമാണ്. അവനെ തിന്മ ചെയ്യാൻ വേണ്ടിയും നന്മ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും സാക്ഷിയാക്കാമോ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, ഗുരുതരമായ തെറ്റല്ലേ. അപ്പൊ നിസ്സാര കാര്യങ്ങൾക്ക് ശബദം ചെയ്യരുത്. ശബദം ചെയ്യാതെ തന്നെ സത്യവിശ്വാസിക്ക് തന്റെ വിശ്വാസ്യത ബോധ്യപ്പെടുത്താൻ കഴിയണം. വളരെ അനിവാര്യമായ തന്റെ വിശ്വസ്തത സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ഒരാൾ ശബദം ചെയ്യാൻ പാടുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലുള്ളവര് ഇത്തരം സൂക്ഷ്മാലുക്കൾ അള്ളാഹുവെ പിടിച്ച് സത്യം ചെയ്യാറുണ്ടായിരുന്നില്ല എന്നാണ്. കാരണം അതൊരു അനർത്ഥമായി പോകുമോ എന്ന് ഭയന്നിട്ട്. ഇനി ശബദം ചെയ്തു പോയി എന്നിട്ട് അത് ലംഘിക്കേണ്ടി വന്നാലോ? അത് കുറ്റമല്ലേ എന്നാണ് പിന്നെ അവർ ചിന്തിക്കുക. തെറ്റായ ശബദം ചെയ്തു എന്നിട്ട് അത് ലംഘിച്ചാൽ കുറ്റമാവില്ലേ എന്ന് ഭയപ്പെടുന്നു. അങ്ങനെയല്ല വേണ്ടത്. നല്ല ശബദങ്ങളെ ചെയ്യാവൂ, അത് അനിവാര്യ ഘട്ടത്തിലേ സംഭവിക്കാവുള്ളൂ. നന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി ശബദം ചെയ്യരുത് എന്നാണ് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വലാ തജാലുല്ലാഹ, നിങ്ങൾ അള്ളാഹുവെ ആക്കരുത് ഉർവത്തൻ, തടസ്സമായിട്ട്, വിലങ്ങുതടിയായിട്ട്, കരുവാക്കി മാറ്റരുത്. ലി ഐമാനിക്കും, നിങ്ങളുടെ ശബദങ്ങൾക്ക്. അൻ തബറു, അൻ ലാ തബറു, നിങ്ങൾ പുണ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശബദം ചെയ്ത് അള്ളാഹുവെ നന്മയ്ക്ക് തടസ്സമാക്കി മാറ്റരുത്. അൻ തബറു, നിങ്ങൾ പുണ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി. വ തത്തഖു, തഖ്വ പാലിക്കാതിരിക്കാൻ വേണ്ടിയും. വ തുസ്ലിഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ നന്മ ചെയ്യാതിരിക്കാൻ വേണ്ടിയും അള്ളാഹുവെ ഒരു തടസ്സമാക്കിയിട്ട് മാറ്റരുത്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു താല സകലം കേൾക്കുന്ന സർവജ്ഞനാകുന്നു, സകലം അറിയുന്നവനാകുന്നു. നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നത് അള്ളാഹുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അള്ളാഹുവെ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന തിന്മകളിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിക്കരുത്. നല്ല ശബദങ്ങൾ, നല്ല തീരുമാനങ്ങൾ മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഈ ആയത്തിന്റെ ആശയം. ഇനി അടുത്ത ആയത്ത് 225 അള്ളാഹു സുബ്ഹാനഹു തആല, അള്ളാഹു താല ഏതൊരു ശബദത്തിന്റെ പേരിലാണ് ഒരാളെ പിടികൂടുക, പിടികൂടാതിരിക്കുക എന്ന നിയമവശമാണ് പറയുന്നത്. ലാ യുആഖിദുക്കുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും, അഖദ യഖുദു, എടുത്തു പിടിച്ചു എന്നൊക്കെയാണ്. അഖദ യുആഖിദു എന്ന് ഉദ്ദേശിക്കുമ്പോൾ ശിക്ഷിക്കുക എന്നാണ് ആശയം. ലാ യുആഖിദുക്കും, നിങ്ങളെ പിടികൂടുകയില്ല, നിങ്ങളെ ശിക്ഷിക്കുകയില്ല, അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയില്ല. ബില്ലഗ്വി ഫീ ഐമാനിക്ക്, ലഗ്വ് പാഴ്വാക്ക്, നിരർത്ഥകമായ സംസാരം, അനാവശ്യ സംസാരം എന്നാണ്. അപ്പൊ ഇവിടെ ലഗ്വി ഫീ ഐമാനിക്കും എന്നുണ്ട്, നിങ്ങളുടെ ശബദങ്ങളിലെ പാഴ്വാക്കുകളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. ലാ യുആഖിദുക്കും അല്ലാഹു, അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല, ശിക്ഷിക്കുകയില്ല. ബില്ലഗ്വ് പാഴ്വാക്കുകളുടെ പേരിൽ, ഫീ ഐമാനിക്കും, നിങ്ങളുടെ ശബദങ്ങളിൽ സംഭവിക്കുന്ന പാഴ്വാക്കുകളുടെ പേരിൽ നിങ്ങളെ അള്ളാഹു താല പിടികൂടുകയില്ല. വലാക്കിൻ, എന്നാൽ, യുആഖിദുക്കും അവൻ നിങ്ങളെ പിടികൂടും ശിക്ഷിക്കും ബിമാ ഒന്നിനാൽ കസബത്ത് സമ്പാദിച്ചതിനാൽ കുലൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ സമ്പാദിച്ചതിന്റെ പേരിൽ. എന്താ ഹൃദയം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുന്ന ശബദമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനഃപൂർവ്വം ചെയ്യുന്ന ശബദങ്ങളുടെ പേരിൽ അല്ലാഹു തആല നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു ഗഫൂറുൻ ഹലീം, അല്ലാഹു സകലം പൊറുക്കുന്ന ദയാലുവാണ് എന്ന് ചേർത്ത് പറയാണ്. ലാ യുആഖിദുക്കും അല്ലാഹു ബില്ലഗ്വി ഫി അയ്മാനികും, പാഴ്ശബദങ്ങളുടെ പേരിൽ അല്ലാഹു നിങ്ങളെ പിടികൂടില്ല. അപ്പോ പാഴ്ശബദം എന്തും ചെയ്യാം എന്നാണോ? പാഴ്ശബദം സത്യവിശ്വാസിക്ക് ചേർന്നതല്ല, അത് മറ്റൊരു വിഷയമാണ്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ എന്നല്ലേ. പാഴ് വർത്തമാനങ്ങൾ, അങ്ങനെയുള്ള നിരർത്ഥകമായ സംസാരങ്ങളും പ്രവൃത്തികളും കേവല വിനോദങ്ങളും, അതിൽ നിന്ന് ഒരു വിശ്വാസി എപ്പോഴും അകന്നു നിൽക്കുന്നവനാണ് ലഗവുകളിൽ നിന്ന്. അപ്പൊ അതേസമയം അങ്ങനെ സംഭവിച്ചു പോയാൽ അതിന്റെ പേരിൽ അള്ളാഹു പിടികൂടില്ല എന്ന് മാത്രം. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു ശിക്ഷിക്കാത്തത്? ആ നല്ലതായത് കൊണ്ടല്ല, പാഴ്വാക്ക് നല്ലതായത് കൊണ്ടല്ല ശിക്ഷിക്കാത്തത്, അത് പറയാം എന്നതുകൊണ്ടോ അല്ല. അള്ളാഹു തആല കാരുണ്യമുള്ളവനാണ്, മനഃപൂർവ്വമല്ലാതെ പറഞ്ഞു പോയതല്ലേ, അതിനാൽ അവൻ ദയാലുവാണ് കാരുണ്യവാനാണ് എന്നതുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലാ യുആഖിദുക്കും അല്ലാഹു ബില്ലഗ്വി ഫി അയ്മാനികും. ഇപ്പൊ ഉമ്മ ചിലപ്പോ മക്കളോട് പറയാണ്, വല്ലാഹി നിനക്ക് ഞാൻ അത് തരൂല, നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കളയും, ഇങ്ങനെയൊക്കെ പറയില്ലേ. ഇങ്ങനെയൊക്കെ പറയുമ്പോ മനസ്സിൽ മകനാണല്ലോ, അതുകൊണ്ട് തന്നെ മനസ്സിൽ അങ്ങനെ ഒരു ദോഷം ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അതേ സമയത്ത് അത് മനഃപൂർവ്വമാണെങ്കിലോ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കും. മക്കളോടൊക്കെ സംസാരിക്കുമ്പോ അങ്ങനെ ശാപവാക്കുകളൊന്നും ഉപയോഗിച്ച് കളയരുത്. അല്ലാഹു തആല അത് സ്വീകരിക്കുന്ന സമയവുമായിട്ട് നമ്മുടെ ഈ വാക്കുകൾ ഒത്തു വന്നാൽ വളരെ ഗുരുതരമായ പ്രശ്നം അതുകൊണ്ട് ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. അപ്പൊ അല്ലാഹു തആല ശിക്ഷിക്കുന്ന ശബദം ഏതാണ്? ബിമാ കസബത് ഖുലൂബുക്കും, നിങ്ങളുടെ മനസ്സുകൾ സമ്പാദിച്ചതെന്തോ അത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല തീർച്ചയായിട്ടും ശിക്ഷിക്കും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ വീക്ഷണത്തില് നല്ല കാര്യം ചെയ്യില്ല എന്ന് ശബദം ചെയ്യാനേ പാടില്ല. ഒരു നല്ല കാര്യം ചെയ്യുകയില്ല എന്നൊരിക്കലും ശബദം ചെയ്യരുത്. അങ്ങനെ ശബദം ചെയ്തു പോയാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യുകയും കൂടുതൽ നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നാണ്. നമ്മൾ ഒരു ശബദം ചെയ്തു പോയാൽ അത് പൂർത്തീകരിക്കേണ്ടതില്ലാത്ത ശബദങ്ങളുണ്ട്. നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ശബദം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നേർച്ചയാക്കലാണല്ലോ. അതേസമയം തെറ്റായ കാര്യത്തിന് ഒരാൾ ശബദം ചെയ്താലോ അത് പൂർത്തീകരിക്കാൻ അയാൾക്ക് ഒരിക്കലും ബാധ്യതയില്ല. ഉദാഹരണത്തിന് അള്ളാഹുവെ ധിക്കരിക്കുന്ന ഒരു കാര്യം, വല്ലാഹി ഞാൻ ഇനി നമസ്കരിക്കില്ല, ഇങ്ങനെ ഒരാൾ ശബദം ചെയ്താൽ അത് പൂർത്തീകരിക്കാൻ പാടുണ്ടോ? പാടില്ല. അതുപോലെ രക്തബന്ധം വിച്ഛേദിക്കുന്ന ശബദം, വല്ലാഹി ഞാൻ ഉമ്മയോട് മിണ്ടൂല, ഉമ്മയെ സമീപിക്കൂല, ഉമ്മയുടെ വീട്ടിൽ പോകില്ല, ഇങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ അത് പൂർത്തീകരിക്കേണ്ട ശബദമല്ല. അതേപോലെ തന്നെ നിനക്ക് അധികാരമില്ലാത്ത കാര്യത്തിൽ പ്രതിജ്ഞ, ഞാൻ അയാൾക്ക് ഹിദായത്ത് നൽകും, അല്ലെങ്കിൽ അയാളെ മുസ്ലിമാക്കും, ഇങ്ങനെ ഒരാൾ ശബദം ചെയ്താൽ അത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്, അതുകൊണ്ട് അത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമില്ല. അതേ സമയത്ത് മനഃപൂർവ്വം ചെയ്ത ശബദം ലംഘിച്ചാൽ, മനഃപൂർവ്വം ഒരാൾ ശബദം ചെയ്തു എന്നിട്ട് അത് ലംഘിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രായശ്ചിത്തമുണ്ട്. അയാൾ സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ 10 ദരിദ്രന്മാർക്ക് അയാൾ ആഹാരം കൊടുക്കണം, സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അതല്ലെങ്കിൽ അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കണം, അതുമല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. സാമ്പത്തിക ശേഷിയുള്ള ആളാണെങ്കിൽ ഈ 3 പരിഹാരങ്ങളാണ്. ഇതിലേതെങ്കിലും ഒന്ന്, 10 ദരിദ്രർക്ക് ആഹാരം, 10 ദരിദ്രർക്ക് വസ്ത്രം, അതുമല്ലെങ്കിൽ അടിമമോചനം. ഇനി അങ്ങനെ ശബദലംഘനം നടത്തുന്ന ആൾ ദരിദ്രനാണെങ്കിലോ 3 ദിവസം നോമ്പെടുത്താൽ മതിയാകും എന്നതാണ്. ഏതായാലും നിഷിദ്ധമായ ശബദമാണെങ്കിൽ അത് ലംഘിക്കലും നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കി. സൂറത്തുൽ മാഇദ 89 ഈ പ്രായശ്ചിത്തത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നത്. ഇന്നല്ലാഹു വല്ലാഹു ഗഫൂറുൽ ഹലീം, അല്ലാഹു ഏറെ പൊറുക്കുന്ന സഹനശീലനാണ്, അതല്ലെങ്കിൽ അവൻ ദയാപരനാണ് എന്ന് പറയുമ്പോ തെറ്റുകൾ സംഭവിച്ചാൽ അതിന് പരിഹാരമുണ്ട് എന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കാം. തുടർന്ന് അല്ലാഹു തആല ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ശബദത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. 226, 227 ആയത്തുകളിൽ അതിന്റെ പേര് ഈലാ എന്നാണ്. ഈലാ ശബ്ദത്തെ കുറിച്ച് പറഞ്ഞു. ഇനി കുടുംബരംഗത്ത് സംഭവിക്കാനിടയുള്ള ഒരു ശബ്ദത്തെ കുറിച്ച് പറയാൻ പോവാണ്. എന്താണത്? ഈലാ എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ നിർവചനം, ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഭർത്താവ് ഭാര്യയുമായിട്ട് ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് ശപഥം ചെയ്യാം. അത് നിശ്ചിത കാലമായിരിക്കാം, ഒരു കൊല്ലം ഇനി ഞാനും നീയും തമ്മിൽ ശാരീരിക ബന്ധമില്ല, രണ്ട് കൊല്ലം ഇനി ഞാനും നീയും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാവില്ല. വല്ലാഹി, അത് എന്തോ വിഷയത്തിൽ ദേഷ്യം തോന്നിയിട്ട് പെട്ടെന്ന് കോപിച്ചിട്ട് വിളിച്ചു പറഞ്ഞതാണ്. ജാഹിലിയ കാലത്ത് ഇങ്ങനെ ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അപ്പൊ ദേഷ്യം വന്ന ഉടനെ ശബ്ദം ചെയ്യാണ്, അല്ലാഹുവാണ്, ഇനി ഞാൻ ഇത്ര കാലം നീയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് ശബ്ദം ചെയ്യാം. ആലായുലി എന്ന് പറഞ്ഞാൽ വീഴ്ച വരുത്തുക, കുറവ് വരുത്തുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഈലാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇതാണ്, ഭർത്താവ് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് ശബ്ദം ചെയ്യലാണ്. അപ്പൊ അങ്ങനെ വർഷങ്ങളോളം രണ്ടുപേരും രണ്ട് ഭാഗത്തായിട്ട് കഴിയാണ്. ഇത് സ്ത്രീയെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് ആളുകൾ സ്വീകരിച്ചിരുന്ന രീതിയാണ്. ഈലാ എന്ന് പറയുന്ന ഈ സംവിധാനത്തിലൂടെ തൊലാക്ക് സംഭവിക്കോ, വിവാഹമോചനം അത് സംഭവിക്കില്ല. എന്നാലോ അവര് ഭർത്തൃമതിയുമല്ല, ഭർത്താവ് കൂടെയുള്ള അവസ്ഥയിലല്ല അവർ ജീവിക്കുന്നത്. അവർക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പറ്റുമോ? അതും സാധ്യമല്ലല്ലോ, തലാക്ക് നടന്നിട്ടില്ല. ഈലാ എന്ന ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട്, ഒരു കുറുക്ക് വഴി ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ പീഡിപ്പിക്കുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. വിവാഹമോചനം നടന്നിട്ടില്ല, അവരുടെ കൂടെ ഭർത്താവ് ജീവിക്കുന്നുമില്ല, അവർക്ക് മറ്റൊരു വിവാഹം ചെയ്യാനും സാധ്യമല്ല. ഇങ്ങനെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് അവരെ പീഡിപ്പിക്കുക എന്നതാണ്. കയറില്ലാതെ കെട്ടിയിടുക എന്ന് പറയില്ലേ, അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഈ വിഷയത്തിന് അറുതി വരുത്തണം, ഇതിനൊരു നിയന്ത്രണം ഉണ്ടാവണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരാൾ പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നീയുമായിട്ട് ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് പ്രതിജ്ഞ ചെയ്താൽ പരമാവധി എത്രത്തോളം പോകാം? 4 മാസമാണ് അതിന് നിശ്ചയിക്കുന്ന കാലാവധി. അതിനിടയിൽ എന്ത് വേണം? ഒന്നുകിൽ ബന്ധം നല്ല നിലയിൽ പുനഃസ്ഥാപിക്കണം, അല്ലെങ്കിൽ പിന്നെ വിവാഹമോചനം നടത്തിയിട്ട് അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ഈലാഇന്റെ പ്രതിജ്ഞ ചെയ്താൽ അതിൽ നിന്ന് പിന്തിരിയുക തന്നെയാണ് വേണ്ടത്, അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിന്തിരിയണം. അങ്ങനെ പിന്തിരിഞ്ഞാൽ ആ തെറ്റായ പ്രതിജ്ഞയുടെ പേരിൽ അല്ലാഹു തആല അയാളെ ശിക്ഷിക്കുകയില്ല. തെറ്റായൊരു പ്രതിജ്ഞ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കില്ല, അയാൾക്ക് പുറത്തു കൊടുക്കും. ഇനി തൊലാക്ക് തന്നെയാണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിലോ അങ്ങനെയും ആകാവുന്നതാണ്, അപ്പോഴും പഠിച്ചവനെ പേടിക്കണം. ഇതാണ് ഈ രണ്ട് ആയത്തുകളിലെ വിഷയം. ലില്ലദീന, ഒരു കൂട്ടർക്ക് ഉണ്ട്. യുഉലൂന മിൻ നിസാഇഹിം ആലായുലി, പറഞ്ഞല്ലോ യുഉലൂന, സ്വന്തം ഭാര്യമാരുമായിട്ട് സംസർഗമില്ലെന്ന്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ലെന്ന് പ്രതിജ്ഞ ചെയ്തവർക്ക് ഉണ്ട്. ലില്ലദീന, ഒരു വിഭാഗത്തിനുണ്ട്. യുഉലൂന, അവർ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മിൻ നിസാഇഹിം, സ്വന്തം ഭാര്യമാരുടെ കാര്യത്തിൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് പ്രതിജ്ഞ ചെയ്തവർക്ക് ഉണ്ട്. തറബുസ്, എന്താണ് കാത്തിരിപ്പു കാലം, ഒരു അവധിയുണ്ട്. അർബഅത്തി അശ്ഹുർ, നാല് അശ്ഹുർ മാസങ്ങൾ, 4 മാസത്തെ കാലാവധി ഉണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാലാകാലവും അങ്ങനെ കഴിയരുത്, അതിന് കൃത്യമായ അവധി ഉണ്ടായിരിക്കണം എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. 4 മാസം പരമാവധി, അതിനിടയിൽ ഒന്നാകണം അല്ലെങ്കിൽ പിന്നെ പിരിയാൻ തീരുമാനിക്കണം. ഫഇം ഫാഉ, ഫഇൻ ആണെങ്കിൽ, ഫാഉ ഫാ മടങ്ങി എന്നാണ്. നിലപാട് മാറ്റിയിട്ട് അയാൾ തന്റെ പ്രതിജ്ഞ പിൻവലിച്ചു. ഫഇം ഫാഉ, അവർ തിരിച്ചെത്തിയാൽ, അവർ നിലപാട് മാറ്റിയാൽ, ഫഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു തആല ഗഫൂറു റഹീം, ഏറെ പൊറുക്കുന്ന കരുണാനിധിയാകുന്നു, ഏറെ പൊറുക്കുന്ന കരുണാനിധിയാകുന്നു. വഇൻ അസമു തലാഖ്, ഇനി ആ കാലം കഴിഞ്ഞു 4 മാസം പിന്നിട്ടിട്ട് വഇൻ അസമു, അവർ തീരുമാനിക്കുകയാണെങ്കിൽ, അത്തലാഖ, തലാഖ് തീരുമാനിക്കുകയാണെങ്കിലോ, ഫഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു സമീഉൻ അലീം, സകലം കേൾക്കുന്ന, സകലം അറിയുന്നവനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവണം. ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളിലൊക്കെ പലപ്പോഴും സംഭവിച്ചു പോകാനിടയുള്ള ഒരു കാര്യമാണ്. അതേസമയത്ത് ഇത് ആ രൂപത്തിൽ ഉണ്ടല്ലോ, ഇങ്ങനെ കാലാവധി വെച്ചുകൊണ്ട് അള്ളാഹുവെ മുൻനിർത്തിയിട്ട് ഗൗരവത്തിൽ പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അതിൻ്റെതായ ഗൗരവത്തിൽ കാണുകയും 4 മാസത്തിനകം അത് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ന്യായമായ കാരണത്താൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എത്തേണ്ടി വരും അല്ലെ. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒരാൾക്ക് രോഗമാണ്, അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് ശാരീരിക ബന്ധം സാധ്യമല്ല എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താണ്. അതിൽ രണ്ടുപേർക്കും ആക്ഷേപമില്ല. ഇനി അതല്ലെങ്കിൽ ഒരാൾ ജോലി ആവശ്യാർത്ഥം ഗൾഫിലേക്ക് പോയി, അപ്പൊ ഇനി 2 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ പോവാണ്. അപ്പൊ അങ്ങനെ പോയാലോ? 2 വർഷക്കാലം അവർക്കിടയിൽ പിന്നെ ബന്ധമില്ലല്ലോ, ശാരീരിക ബന്ധം. അത് വിഷയമല്ല, അത് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ്. അപ്പൊ കാലം നിർണയിച്ച് അള്ളാഹുവിൽ പ്രതിജ്ഞ ചെയ്ത് ഏകപക്ഷീയമായിട്ട് നടത്തുന്ന പ്രതിജ്ഞയാണ് ഈലാ എന്ന് പറയുന്നത്. എന്നാൽ ശാരീരിക ബന്ധം വിച്ഛേദിക്കൽ മാത്രമല്ല ഈലാ എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഭാര്യയുടെ ന്യായമായ ഏത് അവകാശം വിച്ഛേദിക്കലും ഈലായിൽപ്പെടും എന്നാണ്. ഭാര്യയുടെ ന്യായമായ ഏതവകാശം നിഷേധിച്ചാലും അത് ഈലായിൽപ്പെടും. ഉദാഹരണത്തിന് അയാൾ പറയാണ്, പുറത്തു പോകുമ്പോ നീ എന്റെ കൂടെ നടക്കരുത്, കുറച്ച് ബാക്കില് കുറച്ച് പിറകില് നടന്നാ മതി, അല്ലെ, ആളുകൾ കാണും, എനിക്കത് ദോഷാണ്, എനിക്കത് അപമാനമാണ്. ഈ രൂപത്തിൽ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാലോ അത് ഈല ആണ്. നിന്റെ കൂടെ ഞാൻ ഇനി കല്യാണത്തിന് വരില്ല, നിന്റെ കൂടെ ഞാൻ ഇനി ഷോപ്പിങ്ങിന് വരില്ല. ഒരിക്കലും ഷോപ്പിങ്ങിന് പോയിട്ട് അനുഭവിച്ചതാണ്, ഒരുപാട് സമയം അവിടെ ഇങ്ങനെ നിന്ന് ചെലവഴിക്കേണ്ടി വന്നു. അന്ന് തീരുമാനിച്ചാണ് ഞാനിനി നിന്റെ കൂടെ ഷോപ്പിങ്ങിന് വരില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? അതും അവകാശ ലംഘനമാണല്ലോ യഥാർത്ഥത്തില്, അല്ലേ? ഇണകൾ എന്ന നിലയ്ക്ക് ഒന്നിച്ചു കഴിയാൽ അവരുടെ അവകാശമാണ്, ആ അവകാശം നിഷേധിക്കപ്പെടാണ്. ഇനി ഞാൻ നിന്റെ വീട്ടിൽ കാലുകുത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ നിശബ്ദമായൊരു തല, ഒരു ഈല ഉണ്ട്. എന്താണത്? ആ, നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോ, എത്ര നാളായി ഉമ്മയൊക്കെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ കയറി രണ്ടാളും കൂടെ പോയി. അങ്ങനെ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് മൂപ്പര് തിരിച്ചു പോന്നു. പിന്നെ ഒരു വിവരവും ഇല്ല, എത്ര നാള് കഴിഞ്ഞിട്ടും ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല. ഈ ഒരു അവസ്ഥ സംഭവിക്കുമ്പോഴോ? അതും ഇതേ അവസ്ഥയിൽ തന്നെ കാണണം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന മനസ്സാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനാൽ ഈലാ ചെയ്തിട്ട് 4 മാസത്തിനകം ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കണം. അങ്ങനെ ബന്ധം പുനഃസ്ഥാപിച്ചാൽ അൽഹംദുലില്ല, ആ വിവാഹ ബന്ധം നിലനിന്ന് മുന്നോട്ട് പോകും. അതിന് പിന്നെ വേറെ സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നുമില്ല. അയാൾ വീട്ടിൽ പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നാൽ പ്രശ്നം തീർന്നു. അങ്ങനെയാണ്. അതല്ലെങ്കിൽ ആ പ്രതിജ്ഞ അയാൾ പ്രായോഗികമായിട്ട് കർമ്മപരമായിട്ട് തന്നെ ലംഘിച്ചു, എന്നിട്ട് അയാൾ നല്ല നിലയ്ക്ക് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എങ്കിൽ പ്രശ്നം തീർന്നു. ഇനി 4 മാസം കടന്നു പോയാൽ പെട്ടെന്ന് ബന്ധം വേർപെട്ടു പോവോ? ഇല്ല. പണ്ഡിതന്മാര് പറയുന്നത് ഭർത്താവ് ത്വലാഖ് പ്രഖ്യാപിച്ചാലേ ത്വലാഖ് സംഭവിക്കുള്ളൂ. അതാണ് വഇൻ അസമു ത്വലാഖ എന്ന പ്രയോഗത്തിന്റെ ഉദ്ദേശം. വഇൻ അസമു, അവർ തീരുമാനിച്ചാൽ, അസ്മ് എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയമാണ്, ഒരുപാട് ആലോചിച്ച് എടുക്കുന്ന തീരുമാനമാണ്. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ 4 മാസം പിന്നിടുമ്പോഴേക്ക് ത്വലാഖ് സംഭവിക്കില്ല, അതിനുശേഷം അവർ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാണ് ത്വലാഖാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെയാവാം എന്നുള്ളതാണ്. അപ്പൊ 4 മാസം കഴിഞ്ഞാൽ സ്ത്രീക്ക് കോടതിയെ സമീപിക്കാം. ഒന്നുകിൽ ബന്ധം പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ വിവാഹമോചനം ആവശ്യപ്പെടാം. രണ്ടും കോടതിയെ മുൻനിർത്തിയിട്ട് തീരുമാനം എടുക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഈലായിന്റെ ശബ്ദം ലംഘിച്ചാൽ, ഇങ്ങനെ ശബ്ദം ചെയ്തിരിക്കുകയാണല്ലോ, ഞാൻ ഇനി നിന്നോട് മിണ്ടുകയില്ല, അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്ന് ശബ്ദം ചെയ്തു, ആ ശബ്ദം ലംഘിച്ചാൽ അതിന് പ്രായശ്ചിത്തം നൽകേണ്ടതുണ്ടോ എന്ന മറ്റൊരു ചർച്ചയുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമുമാര് ഈ വിഷയത്തിൽ പറയുന്നത് പ്രായശ്ചിത്തം നിർബന്ധമാണ് എന്നാണ്. ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രായശ്ചിത്തം ചെയ്യണം എന്നും അവര് അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ പ്രായശ്ചിത്തം വേണ്ടതില്ല എന്ന മറുപക്ഷവും കാണാം. അവരുടെ ന്യായം എന്താണ്? ഈലായിന്റെ ആയത്തിൽ പ്രായശ്ചിത്തം പരാമർശിച്ചിട്ടില്ല എന്നതാണ് അവര് പറയുന്ന ന്യായം. മാത്രമല്ല, ഈലായിൽ നിന്ന് പിന്മാറുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് ഈ ആയത്തിൽ പറയുന്നുണ്ട്. ഫഇന്നല്ലാഹ ഗഫൂറു റഹീം എന്നാണല്ലോ 226-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത്. പഠിച്ചവൻ സകലം പൊറുക്കുന്ന കരുണാനിധിയാകുന്നു എന്നാണ്. അതിനാൽ ഈലാ ചെയ്തിട്ട് ആ ശബ്ദത്തിൽ നിന്ന് പിന്മാറുമ്പോൾ പ്രായശ്ചിത്തം നൽകേണ്ടതില്ല എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ശബദലംഘനം എന്ന നിലയ്ക്ക് പ്രായശ്ചിത്തം നൽകുക എന്നത് സൂക്ഷ്മമായ നിലപാടാണ് എന്ന് പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം കാണാൻ കഴിയും. വഇൻ അസമു ത്വലാഖ്, അവർ ത്വലാഖ് തന്നെ നിശ്ചയിക്കുകയാണെങ്കിൽ തീരുമാനിക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹു സമീഉൻ അലീം, അള്ളാഹു തആല എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്നവനാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? എന്തിന്റെ പേരിലാണ് നിങ്ങളിപ്പോ പിരിയുന്നത്? നിസ്സാരമായ എന്തോ കാര്യമാണ് പരസ്പരം വർത്തമാനം പറയുന്നതിനിടയിൽ പ്രശ്നമുണ്ടായതാണ്, അതിന്റെ പേരിൽ എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ തമ്മിൽ തെറ്റുന്നത്? അങ്ങനെ പിരിഞ്ഞു പോകേണ്ടതാണോ ദാമ്പത്യ ജീവിതം? അല്ലല്ലോ, അത് മീസാഖുൻ ഖലീദല്ലേ, വളരെ ബലിഷ്ഠമായ ഒരു കരാറല്ലേ. എന്നിട്ട് എന്തുകൊണ്ടാണ് അത് കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാത്തത്? അതിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് വളരെ ശക്തിയായിട്ട് അള്ളാഹു ഇങ്ങനെ പറയുന്നത്. വഇൻ അസമു ത്വലാഖ, അവർ ത്വലാഖ് വിവാഹമോചനം തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ഫ, അപ്പോൾ അവർ മനസ്സിലാക്കണം, ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു സമീഉൻ അലീം, എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്നവനാണ് എന്ന് മനസ്സിലാക്കണം. പൊതുവെ ദാമ്പത്യ ജീവിതത്തിനിടയില് ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ സംഭവിച്ചു പോകാൻ ഇടയുണ്ട്. അങ്ങനെയാണല്ലോ പരസ്പരം ഇഴുകിച്ചേർന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞൊക്കെ പോകാനിടയുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് പാഴ്ശബദമായിട്ട് കാണാം. അല്ലഹു ഫി ഐമാനിക്കും എന്ന് പറഞ്ഞ ഗണത്തിലാണ് അതിനെ ഉൾപ്പെടുത്തേണ്ടത്. അത് പറയുന്ന ശൈലിയും അതിന്റെ ഗൗരവവും ഒക്കെ അതിൽ വളരെ പ്രധാനമാണ്. വല്ലാഹി ചേർത്തുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനെ ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം. ഇനി അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ ഒരു തമാശക്ക് പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ അറിയാതെ പറഞ്ഞു പോയതാണ്, ഞാനത് പിൻവലിച്ചിരിക്കുന്നു, നീ എന്നോട് പൊരുത്തപ്പെടണം എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് മാറും. അതേസമയത്ത് ഒരു കാര്യം പറയുന്നിടത്തൊക്കെ നല്ല ജാഗ്രത ഉണ്ടാവണം. ഒറ്റ ഒരു വാക്ക് ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തെ തകർത്തു കളയാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാൽ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് മൂന്ന് വിഷയങ്ങളാണ്. അതിൽ ഒന്ന് നിസാഉക്കും ഹർസുല്ലക്കും എന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഇണയോടുള്ള പെരുമാറ്റം, അതിൻ്റെ മനഃശാസ്ത്ര സമീപനം, ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ മക്കൾ ഉണ്ടാവുക എന്ന മഹത്തായ ലക്ഷ്യം മുൻനിർത്തിയായിരിക്കണം ദാമ്പത്യ ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടത്, അതിൽ വളരെ മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ തുടർന്ന് ശബദത്തെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. നന്മ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശബദം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ തന്നെ പാഴ്ശബദങ്ങൾ ചെയ്യരുത്. മനസ്സറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന ശബദങ്ങളിൽ അള്ളാഹു തആല പിടികൂടും. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയാണ് ശബദങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഉണർത്തുകയുണ്ടായി. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ സംഭവിക്കാനിടയുള്ള തെറ്റായ ശബദങ്ങൾ വളരെ സൂക്ഷിക്കണം. ഈലാ പോലെ പരസ്പര അവകാശങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള ശബദങ്ങൾ ദാമ്പത്യ ജീവിതത്തിന്റെ ഭദ്രത തകർത്തു കളയും. ഒരുപക്ഷെ അത് തലാഖിലേക്ക് പോലും എത്തിച്ചേരാനിടയുണ്ട്. അതിനാൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ദാമ്പത്യ ജീവിതം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ ആയത്തുകൾ നമ്മൾ ഉണർത്തുന്നുണ്ട്. ഇനി തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഭദ്രമായ കുടുംബജീവിതം മാതൃകാപരമായി നയിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ചവനെ സമാധാനപൂർണവും സന്തോഷപൂർവവും അതിലുപരി സ്വർഗം മുൻനിർത്തിയുള്ളതുമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ നാഥ. പടച്ചവനെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണേ റബ്ബെ. രോഗങ്ങളിൽ നിന്ന് ആശ്വാസം നൽകണേ റബ്ബെ. തിരുവനന്തപുരം പാളയത്ത് ഷംല ഹബീബിന്റെ മകൻ നബീൽ ഹബീബ് എന്ന കുട്ടി ആക്സിഡന്റിനെ തുടർന്ന് ഗുരുതരമായ ആ അവസ്ഥയിൽ ആശുപത്രിയിലാണ്. വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത്. മാതാപിതാക്കൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ആ കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാവണം. പഠിച്ചവനെ ആ കുഞ്ഞിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ജീവിതത്തിലേക്ക് സന്തോഷപൂർവം തിരിച്ചെത്തുവാൻ ആ കുട്ടിക്ക് തൗഫീഖ് നൽകണേ റബ്ബെ. മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രയാസകരമായ അവസ്ഥയിൽ അവർക്ക് സബറും തവക്കുലും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ നാഥ. പടച്ചവനെ പരീക്ഷണങ്ങളെ ഉൾക്കൊള്ളുവാനും തരണം ചെയ്യുവാനുമുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ നാഥ. വിശുദ്ധ റമദാൻ വെളിപ്പാടകലെ വന്നു നിൽക്കുകയാണ് നാഥ. ഈ റമദാനിന് സാക്ഷികളാകുവാൻ, പുണ്യങ്ങൾ വാരിക്കൂട്ടുവാൻ, ജീവിതത്തെ ശുദ്ധി ചെയ്തെടുക്കാൻ ഞങ്ങൾക്കൊരവസരം കൂടി നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളുടെ ആയുസ്സിനെ റമദാനിന് വേണ്ടി നീട്ടിത്തരണമേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.